ഒരു കലാകാരന് താൻ കൈകാര്യം ചെയ്യുന്ന കലയുടെ സങ്കേതത്തിൽ നിന്ന് തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാനാവില്ല. തീർച്ചയായും അയാൾക്ക് സങ്കേതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പക്ഷേ രചനയുടെ ദീപ്ത നിമിഷങ്ങളിൽ സങ്കേതജ്ഞാനം മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ കിടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ആ സമയം പ്രധാനത കൈവരിക്കുന്നില്ല. സംരചനയുടെ മോഹന മുഹൂർത്തങ്ങളിൽ അത് വിസ്മൃതമാവുക പോലും ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ആത്മാവിൻ്റെ അനിച്ഛികപൂർവമായ രൂപമെന്ന നിലയിലാവും. പദശില്പം ഉരുത്തിരിയുക. ഉപബോധത്തിൽ അനുഭൂതമാകുന്ന ഒരു ആത്മീയ വിക്ഷോഭത്തിൻ്റെ ധർമ്മമായി തന്നെ കലാസങ്കേതങ്ങളും പ്രവർത്തിക്കുന്നു. പേജ് 407. കലാകാരൻ്റെ ആത്മാവ് ആ സമയത്ത് വെളിപാടിൻ്റെ വാക്കുകളായി പ്രചോദനത്തിൻ്റെ താളമായി അവതരിക്കുന്നു. ഇപ്പറഞ്ഞ തരത്തിലുള്ള ഉദാത്ത ഭാഷണം മാത്രമാണ് കവിതയെ അനശ്വരമാക്കുന്നതെന്ന് ശ്രീ അരവിന്ദൻ അഭിപ്രായപ്പെടുന്നു. പ്രപഞ്ചാത്മാവായ ഈശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചതുപോലെയാണ് കവി കാവ്യം രചിക്കുക. ആത്മാവിൻ്റെ തന്നെ അനൈച്ഛികമായ ഈ രൂപം ധരിക്കലാണ് അരവിന്ദ ഭാഷയിൽ പറഞ്ഞാൽ പരമോച്ച കാവ്യഭാഷണം. അതിൻ്റെ ഒരു തരി വീണുകിടന്നാൽ മതി, കവിതയുടെ അവശിഷ്ട ഭാഗങ്ങളും മറവിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടും. അതായത് എക്കാലവും നിലനിൽക്കും. ഭാഷയെപ്പറ്റി കവിതയുടെ മുഖമുദ്രകളിൽ നിന്ന് ഭാഷണത്തിൻ്റെ രീതിയാണ്. സാധാരണ ഭാഷാ വ്യവഹാരം കവിതയിലെ ഭാഷാ വ്യവഹാരം ഒരുപോലെയല്ല. ആവിഷ്കരണത്തിൻ്റെ ഉത്തുംഗ മാതൃകമായാണ് കവിശിഷ്ടമായ താളാത്മകമായ വാഗ്മയം. താളാത്മകത വാസനാജന്യമാണെന്നാണ് കാവ്യഭാഷയിലേക്ക് കടന്നു വരിക. സീമിതവും പ്രായോഗികവുമായ സംവേദനമാണ് സാധാരണ മനുഷ്യഭാഷയുടെ ലക്ഷ്യം. ജീവിതോപകരണമാണ് സാധാരണ ഭാഷയെന്നർത്ഥം. അവിടെ വാക്കുകൾ സാമ്പ്രദായിക ചിഹ്നവ്യൂഹം മാത്രമാകുന്നു. പ്രസ്തുത ചിഹ്നങ്ങളിൽ നിലീനമല്ലാത്ത ചില അർത്ഥാനുഭവങ്ങൾ കവിയുടെ പരിചരണം മൂലം അവയ്ക്ക് വന്നു ചേരുമെന്നതാണ് ശ്രദ്ധേയം. വൈകാരികതയുടെയോ സർഗാത്മകതയുടെയോ ശക്തി മൂലമാണത് സംഭവിക്കുന്നത്. വാക്കിൻ്റെ നിശ്ചിത ദൈക്ഷണിക അർത്ഥത്തിനപ്പുറം അനന്താർത്ഥങ്ങൾക്കും സൂചനയ്ക്കും കവിത പര്യാപ്തമായിത്തീരുന്നു. വാക്കിൻ്റെ നിയതാർത്ഥം കവിഭാഷയ്ക്ക് ശമിക്കുന്നില്ലെന്നർത്ഥം. വാക്കുകളാൽ ആത്മാവിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് കവിത. അനുഭവം, ദർശനം, ആശയങ്ങൾ എന്നിവ ഭാഷയിൽ വിനിവേശിപ്പിക്കുന്ന കവി. കവിഭാഷയിൽ അർത്ഥം അനന്തമാകാൻ ഇതാണ് കാരണം. ശബ്ദത്തിന് ഒരു നിശ്ചിതാർത്ഥം ലഭിക്കാനുള്ള കാരണം എന്താണ്? മനുഷ്യരുടെ സാമ്പ്രദായിക ധാരണയാണ്. ഇന്ന് ശബ്ദത്തിന് ഇന്ന അർത്ഥം എന്ന് നിശ്ചയിക്കുന്നത് ശബ്ദത്തിൻ്റെ ധ്വനിസാധ്യതകളെ ആശ്രയിക്കുകയും ശബ്ദത്തിൽ മനസ്സിനെ വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കവി അർത്ഥാനുഭവങ്ങളെ അപരിതമാക്കുന്നത്. ഗദ്യശൈലിയും ഭാഷയെ സാധാരണ വ്യവഹാരത്തിൻ്റെ തലത്തിൽ നിന്നും ഉയർത്തുന്നുണ്ടെന്നാണ് അരവിന്ദൻ പറയുന്നത്. എങ്കിലും അത് കവിഭാഷയിൽ നിന്ന് പലതുകൊണ്ട് വിഭിന്നമാണ്. വാക്കിൻ്റെ ദൈക്ഷണിക മൂല്യത്തിൽ അധിഷ്ഠിതമായ ആണ് ഗദ്യശൈലി. സാമാന്യ ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന താളങ്ങളുടെ ഉപയോഗം ഗദ്യരചനയിൽ ഉണ്ടാകും. ചലനത്തിൻ്റെ ലയവും അവിടെ കണ്ടേക്കും. എങ്കിലും ദീക്ഷണയുടെ വ്യക്തതയിലാണ് ഗദ്യം ശ്രദ്ധിക്കുക. പേജ് 408. സാധാരണ ഭാഷയുടെ മിനുസമല്ലാത്ത രീതിയല്ല ഗദ്യത്തിൻ്റേത്. അത് കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായിരിക്കുകയും ചെയ്യും. ഭാഷണത്തിൻ്റെ പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫലസിദ്ധി കൈവരിക്കാനും ഗദ്യത്തിന് കഴിയും. ചിലപ്പോൾ ഇപ്പറഞ്ഞ നിലകൾക്കപ്പുറം വികാരങ്ങളെ ഉണർത്തിക്കൊണ്ടും ദൃഢതോളം കൈവരിച്ചുകൊണ്ടും ഗദ്യത്തിന് കൂടുതൽ സ്പഷ്ടമായ ലാവണ്യാവസ്ഥ സ്വായത്തമാക്കാൻ കഴിയും. ഗദ്യത്തിന് നല്ല ബിംബങ്ങളെയും ആശ്രയിക്കാനാവും. അപ്പോഴും ഗദ്യം ഒരു ചിന്തയുടെ വ്യക്തതയിലാവും ശ്രദ്ധിക്കുക. അതിൻ്റെ കണ്ണുകളെപ്പോഴും കേൾവിക്കാരനായ ബുദ്ധിജീവിയുടെ മേൽ വീഴുന്നുണ്ടാവും. ദീക്ഷണയുടെ രണ്ട് ശക്തികളായ യുക്തിയും രസജ്ഞയും ആണ് ഗദ്യകാരൻ്റെ മഹേശ്വരന്മാർ. കവിയെ സംബന്ധിച്ച് അവ ഉപദേവതകൾ മാത്രവും. എന്നാൽ ഗദ്യത്തിനു പിന്നെയും സ്വതസിദ്ധമായ സീമകൾ അത് ലംഘിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് അരവിന്ദൻ അഭിപ്രായപ്പെടുന്നു. താളാത്മകത, സന്തുലനം, കലർപ്പറ്റ ദർശനം, ദ്യോതിപ്പിക്കുന്ന ബിംബങ്ങൾ എന്നിവയുടെ സന്നിവേശനത്തിലൂടെ അത്യധികം കരുത്താർന്ന ഭാഷണമായി തീരും ഗദ്യം. അപ്പോഴത് കവിതയുടെ മണ്ഡലത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത് കാവ്യാത്മക ഗദ്യമോ കാവ്യം തന്നെയോ ആയിത്തീരാം. എങ്കിലും കവി അപ്പുറം കടന്ന് നിലനിൽക്കുന്നവനാണ്. പ്രചോദിത വാഗ്മയം, പരമോച്ച വാഗ്മയം കാവ്യമേ കവിക്ക് സാധ്യമേ മാത്രമേ ആവൂ. ഭാഷണത്തിൻ്റെ സാന്ദ്രമായ വെളിപ്പെടലുകൾ കണ്ടെത്തുന്നവനാണ് കവി. ഉള്ളിലുള്ള ഉറവക്കണ്ണികളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഊരത്തെളിയുന്ന അനന്തയുടെ ശക്തിയോടൊപ്പം ഇന്ദ്രിയാവസ്ഥ അവബോധത്തിൻ്റെ ആഴവും സ്വർഗീയമായ താളാത്മക ചലനവും കവിഭാഷണത്തിൽ നമുക്ക് സംപ്രീപ്ത അവസ്ഥയിൽ അനുഭൂതമാകുന്നു. എപ്പോഴും ഇത്തരം പരമോച്ചക വിഭാഷണം കണ്ടെത്താൻ കവിക്കും കഴിയാറില്ല. ആത്മാവിൻ്റെ വെളിപ്പെട്ട അഗാധ സത്യതകളാണ് ഇത്തരം വിഭാഷണങ്ങളിലൂടെ ആവിഷ്കൃതമാകുന്നത്. ഇത്തരം ഒരാവിഷ്കരണത്തെ മാത്രമേ മന്ത്രമെന്ന് വിളിക്കാനാവൂ. മന്ത്രമാണ് കവിതയുടെ ഗിരിശൃംഗം. പെട്ടെന്ന് ഒരർത്ഥത്തിൽ അപ്രകൃതമായ ഒരു വിഷയത്തിലേക്ക് എൻ്റെ മനസ്സ് തിരയുന്നു. ഫെർണാൻഡ് ഡി സോഷറിൻ്റെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന ഗ്രന്ഥം 1916 പ്രകാശിതമായെങ്കിലും ഇംഗ്ലീഷിലേക്ക് വരുന്നത് 1959 മാത്രമാണ്. ദെറിദയുടെ ദി കൺസ്ട്രക്ഷനിസ്റ്റ് ദർശനം മൂന്ന് ഗ്രന്ഥങ്ങളായി ഫ്രാൻസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് 1960-67 70 അവ ഇംഗ്ലീഷിലെത്തുന്നത്. ആര്യ എന്ന മാസികയുടെ 32 ലക്കങ്ങളിലൂടെ 1917 ഡിസംബർ മുതൽ 1920 ജൂലൈ വരെയുള്ള കാലയളവിലാണ് ശ്രീ അരവിന്ദൻ്റെ ഭാവി കവിത വെളിച്ചം കാണുന്നത്. ഈ കാലക്കണക്കുകൾ ഇവിടെ എന്തിനു പറഞ്ഞുവെന്ന് വായനക്കാർക്ക് സംശയമുണ്ടാകാം. പേജ് 409. ഭാഷയുടെ അർത്ഥാനുഭവത്തെ പറ്റി ശ്രീ അരവിന്ദൻ പറയുന്ന അഭിപ്രായങ്ങളുടെ മൗലികത വെളിപ്പെടുത്താനാണ് ഇത്രയും പ്രതിപാദിച്ചത്. കാവ്യഭാഷയ്ക്ക് അനന്തധ്വനിക്കുള്ള ശക്തി ഉണ്ടെന്നാണല്ലോ അരവിന്ദൻ സ്ഥാപിക്കുന്നത്. കവിതയുടെ അനന്തമായ അർത്ഥലീലതയെ പറ്റി അറിഞ്ഞ ദറിദ ആനന്ദവർദ്ധനാദികളെ കൂടാതെ അരവിന്ദനെയും വായിച്ചിരുന്നുവോ എന്ന് തോന്നിക്കുന്നത് ഒരു തെറ്റല്ല. തൻ്റെ വായനയെ നാസ്തിക്യം കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ദറിദ ചെയ്തത്. ശരി, പക്ഷേ അരവിന്ദൻ അർത്ഥത്തിൻ്റെ അനന്തതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നാരും സംശയദൃഷ്ടിയോടെ തിരിച്ചു ചോദിക്കാതിരിക്കുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് വാചകങ്ങൾ മാത്രം ഉദ്ധരിക്കാം. സോ പോയട്രി അറൈവ്സ് അറ്റ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഫൈനൈറ്റ് മീനിങ്സ് ബിയോണ്ട് ദ ലിമിറ്റഡ് ഇൻ്റലക്ച്വൽ മീനിങ് ദ വേർഡ് ക്യാരീസ് ബട്ട് ദ പ്രിവിലേജ് ഓഫ് ദ പോയറ്റ് ഇസ് ഇറ്റ് കോപ്പ് ടു ഗോ ബിയോണ്ട് ആൻഡ് ഡിസ്കവർ ദാറ്റ് മോർ ഇൻറ്റൻസ് ഇലുമിനേഷൻ ഓഫ് സ്പേസ് ദാറ്റ് ഇൻസ്പയർഡ് വേർഡ് ആൻഡ് സുപ്രീം ഇൻവൈറ്റബിൾ അറ്ററൻസ് ഇൻ വിച്ച് ദർ meets the unity of divine rhythmic movement with a depth of sense and a power of infinite suggestions welling up directly from the fountain heads of the spirit within us. കവിദർശനവും മന്ത്രവും. സംസ്കൃത സാഹിത്യ മീമാംസകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ ആവിഷ്കരണം തേടുന്ന ഒരു ദർശനം കവിയുടെ ആത്മാവിൽ ഉരുത്തിരിയുമെന്നാണ് അരവിന്ദനും പറയുന്നത്. തത്ഫലമായി ഒരുതരം ആത്മീയ വിക്ഷോഭം കവിചിത്രത്തിലുണ്ടാകുന്നത്. അതിൽ നിന്നും ജനിക്കുന്ന പ്രകാശനവും ചലനവുമാണ് കവിതയുടെ ശൈലിയും താളവും. പ്രകൃതിയിലോ ദൈവത്തിലോ മനുഷ്യനിലോ പ്രാണിജീവിതത്തിലോ വസ്തുത ജീവിതത്തിലോ ഉള്ള എന്തിനെക്കുറിച്ചുമാകാം കവിദർശനം. ശക്തിയുടെ കർമ്മത്തിൻ്റെ ഐന്ദ്രിയ സൗന്ദര്യത്തിൻ്റെ വിചാരാത്മകമായ സത്യത്തിൻ്റെ വികാരത്തിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ പാരത്രിക ജീവിതത്തിൻ്റെ എന്നുവേണ്ട ഏതിൻ്റെ ദർശനവുമാകാം കവിക്കുണ്ടാകുന്നത്. കവിയുടെ ആത്മാവാണ് എല്ലാം ദർശിക്കുന്നത്. കവിതയിൽ രണ്ടു തരം അർത്ഥഘടകങ്ങളുണ്ട്. ഒന്നും ബാഹ്യം, മറ്റേത് യഥാർത്ഥം. ആത്മീയം, കവി ആവിഷ്കരിക്കുന്ന വെറും വികാരം ഒന്ന്, വികാരത്തിനുള്ളിലെ വൈകാരിക അവസ്ഥ വികാരത്തിൻ്റെ ആത്മാവ് മറ്റൊന്ന്. അനുഭവത്തിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായ ലോകങ്ങളാണ് കവിതയിൽ അനാവൃതമാകുന്നതെന്നർത്ഥം. അഗാധമായ ആത്മീയതയുടെ കാവ്യാവിഷ്കാരമാണ് തന്ത്രം. കാവ്യാവിഷ്കാരമാണ് മന്ത്രം. താളാത്മക ചലനത്തിൻ്റെ സാന്ദ്രത, ഭാവരൂപ സമാഗ്നത്തിൻ്റെ സാന്ദ്രത, സത്യദർശനത്തിൻ്റെ സാന്ദ്രത, ഇവ മൂന്നും ലയിച്ചൊന്നാകുന്ന കവിതയിലാണ് അരവിന്ദൻ മന്ത്രം കണ്ടെത്തുന്നത്. താളത്തെക്കുറിച്ചും മറ്റും വിശദമായ ചർച്ചയാണ് അദ്ദേഹം നടത്തുന്നത്. താളവും ചലനവും എന്ന അധ്യായം നോക്കുക. 4, 5 അധ്യായങ്ങളിൽ ഭാവരൂപങ്ങളെയും ദർശന മന്ത്രത്തെയും പറ്റി പര്യാലോചിക്കുന്നുണ്ട് അദ്ദേഹം. വിസ്തര ഭയത്താൽ അവയൊന്നും ഈ പ്രപഞ്ചത്തിൽ പകർത്തുന്നില്ല. പ്രവാചകനും കവിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പ്രവാചകൻ സന്ദേശം പകർന്നവനാണ്. സത്യത്തെ സന്ദേശമായല്ല, ഒരു സൗന്ദര്യ വസ്തുവായാണ് കവി കാട്ടിത്തരുന്നത്. പ്രവാചകനിലും ഒരു കവിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയാം. പലപ്പോഴും ആ സാന്നിധ്യത്തിൽ നമ്മോട് സംസാരിക്കാറുണ്ട്. പക്ഷേ പ്രവാചകൻ്റെ വാക്ക് കവിതയായി തീരുന്നതോടെ അയാൾ പ്രവാചകനല്ലാതാകുന്നു. നിശയെ അരവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു. നിശയെ പലപ്പോഴും ചിന്തിക്കുകയില്ല, കാണുകയാണ്. കവിദർശനം ജീവിത വിമർശനമല്ലെന്ന് അരവിന്ദൻ സമർത്ഥിക്കുന്നു. ഒരു തത്വചിന്തയ്ക്ക് കാവ്യരൂപം നൽകുമ്പോൾ കവിത ജനിക്കുന്നില്ല. കവിദർശനം ആത്മാവിഷ്കാരമാണ്, തത്വചിന്തയുടെ ആത്മാവിഷ്കാരമല്ല ഉന്നത ജീവിത അഥവാ മന്ത്രം.